രണ്ട് തിമോത്തിയോസ് അധ്യായം രണ്ട്. തിമോത്തിയോസെ, നീ എനിക്കൊരു മകനെപ്പോലെയാണ്. നമുക്ക് ക്രിസ്തുയേശുവിലുള്ള കൃപയിൽ ശക്തനായിരിക്കുക. ഞാൻ പഠിപ്പിച്ച കാര്യങ്ങൾ നീ കേട്ടിട്ടുണ്ട്, മറ്റ് ധാരാളം ആളുകളും അത് കേട്ടു. അതേ കാര്യങ്ങൾ തന്നെ നീയും പഠിപ്പിക്കണം. പഠിപ്പിക്കാനുള്ള യോഗ്യതയുള്ളവരും നിനക്ക് വിശ്വസിക്കാവുന്നവരുമായവരെ ചില ഉപദേശങ്ങൾ ഏൽപ്പിക്കുക. അപ്പോൾ അന്യരെ അക്കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുവാൻ അവർക്ക് കഴിഞ്ഞേക്കും. നമുക്കുള്ള ക്ലേശങ്ങളിൽ പങ്കുകാരാകുക. ക്രിസ്തുവിന്റെ ഒരു ഉത്തമ ഭടനെപ്പോലെ ക്ലേശങ്ങൾ സ്വീകരിക്കുക. ഒരു ഭടൻ തന്റെ സൈന്യാധിപനെ പ്രീതിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. അതിനാൽ ആ ഭടൻ ഭൂരിപക്ഷം ആൾക്കാരും ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യുവാൻ തന്റെ സമയം ഉപയോഗിക്കില്ല. ഒരു കായികാഭ്യാസി ഒരു മത്സരത്തിൽ ഓടുകയാണെങ്കിൽ ജയിക്കുവാനായി അവൻ എല്ലാ നിബന്ധനകളും പാലിക്കണം. കഠിനാധ്വാനം ചെയ്യുന്ന കർഷകനാണ് താൻ ഉത്പാദിപ്പിച്ച ഭക്ഷണപദാർത്ഥങ്ങൾ ആദ്യമായി ലഭിക്കേണ്ടത്. ഞാൻ പറയുന്ന ഈ കാര്യങ്ങളെപ്പറ്റി ചിന്തിക്കുവിൻ. ഈ കാര്യങ്ങളെല്ലാം ഗ്രഹിക്കുവാനുള്ള കഴിവ് കർത്താവ് നിനക്ക് തരും. യേശുക്രിസ്തുവിനെ സ്മരിക്കുക. അവൻ ദാവീദിന്റെ കുടുംബത്തിൽ നിന്നും ഉള്ളവനാണ്. ക്രിസ്തു മരിച്ചതിനു ശേഷം അവൻ മരണത്തിൽ നിന്നും ഉയർത്തപ്പെട്ടു. ഇതാണ് ജനങ്ങളോട് ഞാൻ പറയുന്ന സുവിശേഷം. ആ സുവിശേഷം പ്രചരിപ്പിച്ചതുകൊണ്ടാണ് ഞാൻ കഷ്ടം സഹിക്കേണ്ടി വന്നിരിക്കുന്നത്. സത്യമായും തെറ്റു ചെയ്ത ഒരുവനെപ്പോലെ ഞാൻ ചങ്ങല കൊണ്ടുപോലും ബന്ധിതനാണ്. എന്നാൽ ദൈവത്തിന്റെ ഉപദേശം ബന്ധിതമല്ല. അതിനാൽ ഈ ക്ലേശങ്ങളെല്ലാം ഞാൻ ക്ഷമയോടെ സ്വീകരിച്ചു. ഞാൻ ഇത് ചെയ്തത് ദൈവം തെരഞ്ഞെടുത്ത എല്ലാ ആൾക്കാരെയും സഹായിക്കുവാനാണ്. ക്രിസ്തുയേശുവിലുള്ള രക്ഷ ആളുകൾക്ക് ലഭിക്കത്തക്ക വിധത്തിലാണ് ഞാൻ ഈ ക്ലേശങ്ങൾ സ്വീകരിക്കുന്നത്. ആ രക്ഷയോടൊപ്പം ഒരിക്കലും അസ്തമിക്കാത്ത മഹത്വവും കൈവരുന്നു. ഈ ഉപദേശം ശരിയാണ്. നാം അവനോടുകൂടി മരിച്ചു എങ്കിൽ അവനോടുകൂടി ജീവിക്കും. നാം കഷ്ടത സ്വീകരിക്കുമെങ്കിൽ അവനോടുകൂടി ഭരിക്കും. നാം അവനെ സ്വീകരിക്കുവാൻ കൂട്ടാക്കുന്നില്ലെങ്കിൽ അവനും നമ്മെ സ്വീകരിക്കുവാൻ കൂട്ടാക്കുകയില്ല. നാം അവിശ്വസ്തരായിരിക്കുമ്പോഴും അവൻ വിശ്വസ്തനായിരിക്കും. കാരണം അവന് തന്നെ തന്നെ നിഷേധിക്കുവാൻ പറ്റില്ല. ആൾക്കാരോട് ഈ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക. വാക്കുകളെപ്പറ്റി തർക്കിക്കരുത് എന്ന് ദൈവമുമ്പാകെ ജനങ്ങളെ താക്കീത് ചെയ്യുക. വാക്കുകളെപ്പറ്റിയുള്ള തർക്കം ഒരുവനെയും സഹായിക്കില്ല. അത് കേൾക്കുന്നവരെ നശിപ്പിക്കും. ദൈവത്തിന് സ്വീകാര്യനായ ഒരുവനാകുന്നതിന് ഏറ്റവും നന്നായി പ്രവർത്തിക്കുക. കൂടാതെ ദൈവത്തിന് നിന്നെ തന്നെ സമർപ്പിക്കുക. തന്റെ സ്വന്തം പ്രവൃത്തിയെക്കുറിച്ച് ലജ്ജിതനാകാതെ സത്യമായ ഉപദേശം ശരിയായ രീതിയിൽ വിനിയോഗിക്കുന്ന ഒരു പ്രവർത്തകനായി തീരുക. ദൈവത്തിൽ നിന്നും ഉള്ളതല്ലാത്ത നിഷ്പ്രയോജനമായ കാര്യങ്ങൾ സംസാരിക്കുന്നവരിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കുക. അത്തരം ഭാഷണം ഒരുവനെ കൂടുതൽ കൂടുതൽ ദൈവത്തിനെതിരാക്കും. അവരുടെ തെറ്റായ ഉപദേശം ശരീരത്തിനുള്ളിൽ അർബുദവ്യാധി പോലെ പടരും. ഹുമനയോസും ഫിലേത്തോസും അത്തരക്കാരാണ്. അവർ സത്യോപദേശം ത്യജിച്ചു. എല്ലാ വിശ്വാസികളുടെയും മരണത്തിൽ നിന്നുള്ള ഉത്ഥാനം നേരത്തെ തന്നെ സംഭവിച്ചു എന്ന് അവർ പറയുന്നു. ആ രണ്ടു മനുഷ്യരും ചിലരുടെ വിശ്വാസത്തെ നശിപ്പിക്കുകയാണ്. എന്നാൽ ദൈവത്തിന്റെ ബലവത്തായ അടിസ്ഥാനം അത് തന്നെയായി തുടരുന്നു. ഈ വാക്കുകൾ ആ അടിസ്ഥാനത്തിൽ ആലേഖനം ചെയ്യപ്പെട്ടിരിക്കുന്നു. കർത്താവിന് തനിക്കുള്ള ആൾക്കാരെ അറിയാം. കൂടാതെ ഈ വാക്കുകൾ കൂടി ഇവിടെ എഴുതിയിരിക്കുന്നു. കർത്താവിൽ വിശ്വസിക്കുന്നു എന്ന് പറയുന്ന ഏവരും തിന്മ ചെയ്യുന്നതിൽ നിന്നും വിരമിക്കണം. ഒരു വലിയ വീട്ടിൽ സ്വർണം കൊണ്ടും വെള്ളികൊണ്ടും നിർമ്മിച്ച വസ്തുക്കൾ കാണും. എന്നാൽ അവിടെ തടി കൊണ്ടും കളിമണ്ണുകൊണ്ടും നിർമ്മിതമായ പാത്രങ്ങളുമുണ്ട്. ചിലത് വിശേഷകാര്യങ്ങൾക്കായി ഉപയോഗിക്കുന്നു. മറ്റുള്ളവ വിലയില്ലാത്ത കാര്യങ്ങൾക്കായി നിർമ്മിച്ചിരിക്കുന്നു. ഒരുവൻ എല്ലാ ദുഷ്ടതകളിൽ നിന്നും സ്വയം ശുദ്ധീകരിക്കുകയാണെങ്കിൽ അന്നേരം മുതൽ ആ വ്യക്തി പ്രത്യേക കാര്യങ്ങൾക്കായി ഉപയോഗിക്കപ്പെടും. ആ വ്യക്തിയെ വിശുദ്ധനാക്കി തന്റെ യജമാനൻ അവനുപയോഗിക്കും. ആ വ്യക്തി എന്ത് നല്ല കാര്യം ചെയ്യുവാനും തയ്യാറായിരിക്കും. ഒരു ചെറുപ്പക്കാരൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന എല്ലാ ദുഷ്ടതകളിൽ നിന്നും അകന്നു നിൽക്കുക. വിശ്വാസവും സ്നേഹവും സമാധാനവുമുള്ളവനായി നീതിയിൽ ജീവിക്കുവാൻ കഠിനമായി പരിശ്രമിക്കുക. ഈ കാര്യങ്ങൾ അത്രയും ശുദ്ധഹൃദയരുടെയും കർത്താവിൽ വിശ്വാസമുള്ളവരുടെയും കൂടെ ചെയ്യുക. മൗഢ്യവും അസംഗതവുമായ തർക്കങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുക. തർക്കങ്ങൾ വലിയ വിവാദമായി വളരുമെന്ന് നിനക്കറിയാം. ദൈവത്തിന്റെ ദാസൻ തർക്കിക്കരുത്, അവൻ എല്ലാവരോടും ദയാലുവാകണം. ദൈവത്തിന്റെ ദാസൻ നല്ല ഒരു ഉപദേഷ്ടാവായിരിക്കണം. അവൻ ക്ഷമാശീലനാകണം. തന്നോട് യോജിച്ചു പോകാത്ത ആൾക്കാരെ കർത്താവിന്റെ ദാസൻ സൗമ്യമായി പഠിപ്പിക്കണം. ദൈവം അവരുടെ ഹൃദയങ്ങളെ സത്യസ്വീകരണത്തിന് ഒത്തവണ്ണം മാറ്റുവാനുള്ള അവസരം അവർക്ക് കൊടുത്തേക്കാം. അക്കൂട്ടരെ പിശാച് കെണിയിൽപ്പെടുത്തി തനിക്കാവശ്യമായ കാര്യങ്ങൾ ചെയ്യുവാൻ ഒരുക്കുന്നു. എന്നാൽ അവർക്ക് ഉണർന്ന് പിശാച് തങ്ങളെ ഉപയോഗിക്കുകയാണെന്ന് കണ്ട് പിശാചിന്റെ കെണിയിൽ നിന്നും തങ്ങളെ തന്നെ സ്വതന്ത്രരാക്കാൻ വേണമെങ്കിൽ കഴിയും.